الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ إِنْ أُرِيدُ إِلَّا الْإِصْلَاحَ مَا اسْتَطَعْتُ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയം ദുആയുടെ ആദാബുകളെ സംബന്ധിച്ചും അതിൻ്റെ ഷുറൂത്തുകളെ സംബന്ധിച്ചുമാണ്. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില സന്ദർഭങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഹദീസുകളിലൂടെ. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഒന്ന് മനസ്സിലാക്കുകയാണ് ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത്. അതൊന്നോ രണ്ടോ മൂന്നോ ക്ലാസ് കൊണ്ട് വിശദീകരിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ചില പ്രത്യേകമായ സമയങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്കത് ഉപകാരപ്പെടും, അതിൽ ഫായിദുണ്ടാകും എന്നുള്ളത് കൊണ്ട് അതിൽ പ്രധാനമെന്ന് തോന്നുന്ന ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ മുമ്പ് പറഞ്ഞ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും, അതിന്റെ ഷുറൂത്തുകൾ പൂർത്തീകരിക്കപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോലുണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? നമ്മൾ പറഞ്ഞത് ഒന്ന്, അതിന്റെ ഷുറൂത്തുകൾ പൂർത്തീകരിക്കപ്പെടണം. രണ്ട്, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതിനുള്ള മാനിഅകൾ തടസ്സങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒന്ന്, ഒരു ദുആക്കുണ്ടായിരിക്കേണ്ട ഷുറൂത്തുകളെല്ലാം പൂർത്തീകരിക്കപ്പെടുക. രണ്ട്, ആ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അത് നമ്മളിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദുആക്ക് ഉത്തരം കിട്ടും എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളും സന്ദർഭങ്ങളും അതേപോലെ തന്നെ ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും, അങ്ങനെ പലതുണ്ട്. സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അതിന്റെ അർത്ഥം മറ്റുള്ള സമയങ്ങളിൽ ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത്.
മറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലതിന് ചിലതിനേക്കാൾ ഫളായിലുകൾ ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ അത് പറയാറുണ്ട്. സഹാബികൾക്ക് തന്നെ ചിലർക്ക് ചിലരേക്കാൾ ഫളുണ്ട്. അതേപോലെ തന്നെ അമ്പിയാക്കളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെ, പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ, മാസങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ, ഖുർആനിന്റെ സൂറത്തുകളുടെ കൂട്ടത്തിൽ, ആയത്തുകളുടെ കൂട്ടത്തിലൊക്കെ ഈ ഫളായിലുകളും വ്യത്യാസങ്ങളും ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇന്നത് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന ദുആ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അത് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ആ ദുആ തള്ളപ്പെടുകയില്ല. അതായത് ആ സ്ഥലത്തിനും സന്ദർഭത്തിനും സമയത്തിനും പ്രത്യേകതയുണ്ട് എന്നർത്ഥം. അതിനല്ലാഹു ഉത്തരം ചെയ്യും എന്നർത്ഥം. അപ്പൊ അതിൻ്റെതായ ഫളായിലുകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അപ്പൊ അതിൽപ്പെട്ട ചിലത്, ഒന്ന്, ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്കുള്ളത്, ആ സമയത്ത് ദുആ ചെയ്യുന്നത്, ആ ദുആ അല്ലാഹു സ്വീകരിക്കും, ആ ദുആ അല്ലാഹു തള്ളുകയില്ല എന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്. ഇത് ശബാനിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് പോലെ ജനങ്ങളിൽ അധിക പേരും ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നതിനെ തൊട്ട് അശ്രദ്ധരാണ്. പക്ഷേ രണ്ട് രൂപത്തിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന്, ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്യണം എന്ന അംബ്ര വന്നിട്ടുണ്ട്, കൽപ്പന പോലും വന്നിട്ടുണ്ട്. രണ്ട്, ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്ക് ചെയ്യുന്ന ദുആ അത് തള്ളപ്പെടുകയില്ല എന്നും വന്നിട്ടുണ്ട് ആ ഹദീസ്. അനസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. قال رسول الله صلى الله عليه وسلم الدعاء لا يرد بين الاذان والاقامه. ദാനാ ഒരു ഹദീസ്. ആ ഹദീസിന്റെ പദപ്രയോഗങ്ങളിൽ നിന്നും സംഗതി വ്യക്തമാണ്. അദ്ദുആ, ദുആ, അത് ദുആഉൽ മസ്അല അല്ലെങ്കിൽ ദുആഉൽ എന്തോ ആകട്ടെ, അദ്ദുആ, അദ്ദുആഉൽ ഇബാദ, നമ്മൾ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് തള്ളപ്പെടുകയില്ല. അല്ലാഹുവിന്റെ വാഴ്ദാണ്, അല്ലാഹുവിന്റെ കരാറാണ്. ലായുറദ്ദു, ഒരു ദുആ, ആ ദുആ അത് തള്ളപ്പെടുകയില്ല. ബൈനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടക്കുള്ള ദുആ. തുർമുദി, അബൂദാവൂദ് ഒക്കെ ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടിലാണ് അതൊരു ജിയാദത്ത് വന്നത്, ഏത് അംബർ കൽപ്പന വന്നിട്ടുള്ളത്. ആ ഹദീസ് ഇന്ന ദുആ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ ഫദ്ഉ എന്നതുകൂടി കാണാം. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യത്തോടുകൂടി അംബർ തന്നെ വന്നിട്ടുള്ള ഒരു സമയമാണേത്, ബാങ്കിന്റെയും കാമത്തിന്റെയും ഒക്കെയുള്ള സമയം. ഇന്ന ദുആ, തീർച്ചയായും ദുആ നിങ്ങൾ ചെയ്യുന്ന ഒരു ദുആ, ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്തിന്റെയും അദാൻ ബാങ്കിന്റെയും ഇടക്കുള്ള ആ സമയം. അതുകൊണ്ട് ഫദ്ഉ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അതാണ് കൽപ്പന. ഫദ്ഉ, കാരണം ആ ദുആ തള്ളപ്പെടുകയില്ല, അത് അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല, അതിന് അല്ലാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല. അതുകൊണ്ട് ഫദ്ഉ, നിങ്ങൾ ദുആ ചെയ്യുക, കൽപ്പന തന്നെ വന്നിട്ടുണ്ട്. വേറൊരു ഹദീസിൽ കാണാം, ഹാക്കിമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസില്, ഇദാനാദാൽ മുനാദി ഫുത്തിഹത് അബ്വാബു സമാ വസ്തുജീബദ് ദുആ. ഇദാനാദാൽ മുനാദി, വിളിക്കുന്നവൻ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ, വിളിച്ചു പറഞ്ഞാൽ, ഫുത്തിഹത് അബ്വാബു സമാ, ആ സന്ദർഭത്തിൽ നടക്കുന്ന പ്രക്രിയ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഉത്തരം നൽകപ്പെടും. വേറെ ഹദീസാണ് ഇതിൽ എന്താ പറഞ്ഞത്, ബാങ്ക് വിളിക്കുന്നതോടുകൂടി മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചത് ഇവിടെ ഇദാനാദൽ മുനാദി, വിളിക്കുന്നവൻ വിളിച്ചു പറയുമ്പോൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അദ്ദനൽ മുഅദ്ദിനു ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് കൊടുത്താൽ എന്നാണ് അതിന്റെ അർത്ഥം. ആ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അബ്വാബുസ്സമ ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും. വസ്തുജീവ ദ്വാ ദ്വാക്ക് ഉത്തരം നൽകപ്പെടും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ, ഈ ഹദീസുകളൊക്കെ സ്വഹീഹായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കാനുള്ള സമയം ഈ സന്ദർഭത്തിൽ നമുക്കില്ല. അതിൽ ഒന്ന് മാത്രം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫയംബഗി, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലിക്സാറു മിനദ് ദുആ. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. വിശദീകരിച്ചിട്ട് പറയണം. അതുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമാണ്, ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടക്കുള്ള ദുആ വർദ്ധിപ്പിക്കണം, വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ആര് അദ്ദേഹത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇതാണ് അതിൽ ഒരു സമയം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള സമയം, ലാ യുറദ്ദു, അത് തള്ളപ്പെടുകയില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ ദുആ ചെയ്യുക. എന്താണോ നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ളത്, എന്താണോ അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ളത്, അത് ആ സന്ദർഭത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് മറ്റൊരു സമയം രാത്രി, രാത്രിയിലൊരു സമയമുണ്ട്. ആ സമയം ഏതാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏതാണ് ആ സമയം എന്ന് പറഞ്ഞിട്ടില്ല. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ഖൈറ് ചോദിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ആ ഹദീസിൽ വന്നിട്ടുള്ളത് അള്ളാഹു അവനത് കൊടുക്കാതിരിക്കുകയില്ല എന്നതാണ് ഹദീസ്. രാത്രിയുടെ ഒരു സമയം, അതിലൊരു സമയമുണ്ട് എന്നുള്ളത്, അത് ഇന്ന സമയം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന ഫിൽ ലൈലി സാഅ, രാത്രിയിൽ ഒരു സമയമുണ്ട്. സാഅത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ എന്നുള്ളത് കണക്കൂട്ടരുത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാലം. വളരെ ചുരുങ്ങിയ സമയത്തിനും സാഅത്ത് എന്നുള്ളത് ഖുർആനിലെ ഹദീസിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്നത്തെ കണക്കൂട്ടുമ്പോൾ അങ്ങനെ കൂട്ടരുത്. ഇന്ന ഫിൽ ലൈലി സാഅത്തൻ, രാത്രിയിൽ ഒരു സമയമുണ്ട്, രാത്രിയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? കണ്ടോ, രണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദുനിയാവിലെ ഖൈറാകട്ടെ, അതും ചോദിക്ക, അതും ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുനിയാവിൽ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഫളലുകളും നമുക്ക് ചോദിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞു, ഈ ഹദീസിൽ അത് എടുത്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖൈറാണ് ചോദിക്കുന്നത്. അത് എന്ത് ഖൈറാകാം? മിൻ അംരി ദുനിയാവൽ ആഖിറ, ആഖിറത്തിലോ ദുനിയാവിലോ ഉള്ള എന്തെങ്കിലും ഒരു ഖൈറ്. അത് ആ സന്ദർഭത്തിൽ നിങ്ങൾ ചോദിച്ചാൽ, അപ്പൊ നമുക്ക് ദുനിയാവത്തെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം, അതേപോലെ തന്നെ ആഖിറത്തിലെ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാം. ആ സന്ദർഭത്തിൽ അത് ചോദിച്ചാൽ ഇല്ലാത്തു ഇയാ, അള്ളാഹു അവനത് നൽകിയിട്ടല്ലാതെ, അത് ആ ചോദിച്ചത് എന്താണോ അത് അവനോട് കൊടുക്കും. അവന്റെ ആവശ്യം എന്താണോ അത് അള്ളാഹു നിർവഹിച്ചു കൊടുക്കും. വദാരിക കുല്ലു ലൈലത്തിൻ, അത് ലൈലത്തുൽ ഖദറിനെ പോലെ അവസാനത്തെ റമദാനിന്റെ അവസാനത്തെ പത്തിൽ മാത്രമല്ല, എല്ലാ രാത്രിയിലും, എല്ലാ രാത്രിയിലും അള്ളാഹുവിന്റെ ഈ ഫളല് അത് തേടിക്കൊണ്ടിരിക്കുന്നവന് കിട്ടും. അപ്പൊ ദുനിയാവിലെയോ അല്ലെങ്കിൽ ആഖിറത്തിലെയോ വല്ല ഖൈറും ആ സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചാൽ അള്ളാഹു അവനത് ആ ഹദീസിന്റെ പ്രയോഗം ചോദിച്ചില്ല, ഇല്ല അൽതോഹു ഇയാഹു. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ബാബു ഫിൽ ലൈലി സഅത് മുസ്തജാബ് ഫീഹാ അദ്ദുആ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സബാത്തു സാഅത്തിൽ ഇജാബ ഫീ കുല്ലി ലൈല, ഈ ഉത്തരം കിട്ടുന്ന സമയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ രാത്രി, അത് എല്ലാ രാത്രിയിലുണ്ട്. വയതലമ്മനു അൽഹസ്സു അലദ്ദുആ, കണ്ടോ, അതുകൊണ്ട് ഈ ഹദീസിലുണ്ട്, ഈ ഹദീസ് ഉൾക്കൊള്ളുന്നു അൽഹസ്സു അലദ്ദുആ, ദുആ ചെയ്യാനുള്ള ഒരു പ്രേരണ. കണ്ടോ, കാരണം എന്താ? ഫീ ജമീഇ സാഅത്തിൽ ലൈലി റജാഅൻ മുസാദഫതിഹ, അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് രാത്രിയുടെ എല്ലാ സമയങ്ങളിലും ദുആ ചെയ്യാനുള്ള ഒരു പ്രേരണ ഈ ഹദീസിലുണ്ട്. മനാബിദിനെ വ്യാഖ്യാനിച്ചിട്ട് പറയണം, അതേതാണ് സമയം എന്നുള്ളത് കൃത്യമായി നിർണയിച്ചിട്ടില്ല. പല പണ്ഡിതന്മാരും ഇതിനെ മറ്റുള്ള ചില ഹദീസുകളോട് ബന്ധിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാവിന്റെ അന്ത്യയാമങ്ങളിൽ അവസാന സമയത്ത് ഫജറിന്റെ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, സഹറിന്റെ സമയം, ആ സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും അല്ലേ. എന്നിട്ട് ആരാണോ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും, ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, ആരാണോ എന്നോട് ദുആ ചെയ്യുന്നത് ഞാൻ അവന് ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിനൊക്കെ ഇതിനെ തമ്മിൽ ചേർത്ത് അവർ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. എന്നാൽ ഇമാം നബി പറഞ്ഞതുപോലെ ആ ഒരു സമയം രാത്രിയുടെ ഏത് സമയമാകാം, അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പരാതികൾ, നമ്മുടെ പ്രയാസങ്ങൾ അതേത് സന്ദർഭത്തിലും ഈ പറഞ്ഞ ഈ സമയത്ത് രാത്രിയിൽ എന്നാ പറഞ്ഞത്, ആ സന്ദർഭത്തിൽ അത് ആ പറഞ്ഞ സമയത്തോട് യോജിച്ച് വന്നാൽ അതെന്തായാലും ഉത്തരം കിട്ടും. ദുനിയാവിലെയോ ആഖിറത്തിലെയോ ഖൈറുകൾ നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ. അത് ചോദിച്ചാൽ അള്ളാഹു അത് കൊടുക്കാതിരിക്കുകയില്ല എന്നതാണ്. നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടല്ലോ. ആയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അപ്പൊ ഉത്തരം കിട്ടും, അതന്നെയാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഇതൊരു ദുആണ്. ആ ദുആന്റെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യന് കർബുണ്ട് അല്ലെങ്കിൽ ഹമ്മുണ്ട്, ഹുസ്നുണ്ട്, ദുഃഖം, പ്രയാസം, അവന് മാനസികമായിട്ടുള്ള ദുആണ്ട്, ആ ദുആ മാനസികമായിട്ടുള്ള പ്രയാസമുണ്ട് എങ്കിൽ അവൻ ഈ ദുആ ചെയ്താൽ അള്ളാഹു അവൻ ഉത്തരം കൊടുക്കാതിരിക്കുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ദുആനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം. ഏതാണ് ആ ദുആ അറിയോ? ദുആഉദ്-നൂനിന്റെ ദുആ. അത് ആയത്തിൽ വന്നിട്ടുണ്ട്, എന്നാൽ ഹദീസിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ദുആ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ ആ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഖുർആൻ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്പിയായിലെ 58-57 ആയത്തിൽ അള്ളാഹു അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ദുആ പ്രത്യേകം എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത് അറിയാം ആ ദുആനെ കുറിച്ച്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്ന ജുലൂസനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇരിക്കുകയാണ്. ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഷൈഇൻ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉൻ മിൻ ബലായി ദുനിയാ. കണ്ടോ, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമിന്, ഒരു മനുഷ്യന് ഒരു കർബ്, ഒരു വ്യസനം, ഒരു പ്രയാസം, അല്ലെങ്കിൽ ബലാ പരീക്ഷണം, അതേതാ? ബലാമിൻ ബലായ ദുനിയ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു പരീക്ഷണം ഒരാൾക്ക് ബാധിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്നും നമ്മൾ ചെയ്യൂല, എന്നിട്ട് അള്ളാഹുവിനോട് ഞാൻ കുറേ ദുആ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ വല്ലയിടത്തേക്കും പോകും. ഇങ്ങനെ ഉത്തരം തരും, ഉത്തരം നൽകാതെ ഇരിക്കുകയില്ല, അള്ളാഹു അത് ഒരിക്കലും തള്ളുകയില്ല എന്ന് പറഞ്ഞ ഒട്ടേറെ സന്ദർഭങ്ങളും സമയങ്ങളുണ്ട്. അതൊന്നും ആരും ചെയ്യില്ല, എന്നിട്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തും, എന്നിട്ട് ദുആ ഒഴിവാക്കും. ഞാൻ ഒരുപാട് ദുആ ചെയ്തു, അള്ളാഹു എനിക്ക് ഉത്തരം തന്നിട്ടില്ല എന്നിട്ട് പരാതി പറയും, അള്ളാഹുവിനെ പറ്റി പരിഭവിക്കും. അതൊന്നും ഒരിക്കലും സത്യവിശ്വാസത്തിന് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ അതിനുള്ള മാർഗങ്ങളാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഫലായിലുകളാണ്. ഇതിൽ പറഞ്ഞെന്താ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ഒരു വ്യസനമോ പ്രയാസമോ ഒരാൾക്ക് വന്നിറങ്ങിയാൽ, ഒരാൾക്ക് ബാധിച്ചാൽ, ദാബിഹി, അങ്ങനെ അവൻ അള്ളാഹുവിനോട് അത് ദുആ ചെയ്യുന്നു. യുഫർറജു അൻഹു, അത് ദുആ ചെയ്താൽ അവന് ഇത് കിട്ടും. യുഫർറജു അൻഹു, അവൻ ആശ്വാസം കിട്ടും, അവന്റെ ആ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാകും. ഫഖീല ലഹു, അപ്പോ സഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ബല, അള്ളാഹുവിന്റെ റസൂലെ, ഏതാണ് ആ ദുആ? ദുനിയാവിൽ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കറുപ്പുണ്ടായി, ഒരു പ്രയാസം ഉണ്ടായി, വിഷമുണ്ടായി, ആ ദുആ ചൊല്ലിയാൽ അവനത് ആശ്വാസം കിട്ടുന്നുള്ളതാ. അവൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏതാണ് ആ ദുആ? ഫഖാല, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദുആഉ ദിന്നൂൻ, ദുന്നൂനിന്റെ ദുആണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നേരത്തെ പറഞ്ഞ അദ്വാ ഇതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് ഹാക്കിം ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി അടക്കമുള്ള ആളുകൾ ഇത് സഹിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു വിശദീകരണം തുർമുദിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്താ അറിയോ? ദഅവത്തു ദിന്നൂൻ, ദുന്നൂനിന്റെ ദുആ. ഇത് അതൊരാൾ ദുആ ചെയ്താൽ, ഏത് ദുആ? ദുന്നൂനിന്റെ ദുആ. ഇത് ദഅവഹു ഫീ ബത്നിൽ ഹൂതി, ആ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ആ ദുആ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഈ ദുആ. ഫൈന്നഹു ലം യദഉ ബിഹാ റജുൽ മുസ്ലിമുൻ, അല്ലോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫൈന്നഹു ലം യദഉ ബിഹാ റജുൽ മുസ്ലിമുൻ ഫീ ഷൈഇൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ ആ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ ദുആ ചെയ്തിട്ടില്ല, ഒട്ടും തന്നെ. അങ്ങനെ ഒരു മനുഷ്യന് ഒരു പ്രയാസം വന്നു, ഒരു വർഷം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, അതിന്റെ ഏതൊരു കാര്യമാകട്ടെ, എന്ന കാര്യം എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നില്ല. ഫൈന്നഹു ലം യദഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ലാ ഇസ്തജാബല്ലാഹു ലഹു, ഇതാണ് നമ്മുടെ വിഷയത്തിലുള്ളത്. ഇല്ലാ ഇസ്തജാബല്ലാഹു ലഹു, അള്ളാഹു അവന് ഉത്തരം കൊടുത്തിട്ടല്ലാതെ അത്രക്കും തീർച്ചയായിട്ട് പറയാം. ഇല്ലാ ഇസ്തജാബല്ലാഹു ലഹു, അള്ളാഹു അവന്റെ ആ ചോദ്യത്തിന് അവന്റെ ആ ദുആക്ക് ഉത്തരം കൊടുത്തിട്ടല്ലാതെ. ഇത് തുറമുതി ഇതിനെ വിശദീകരിച്ചിട്ട് വലിയൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ ദുആയിലുള്ളത്? ഒന്ന്, അദ്ദേഹം പറഞ്ഞു കമാൽ തൗഹീദ് ഈ ദുആയിലുണ്ട്, അതായത് ലാ ഇലാഹ ഇല്ലാ അൻത. അതേപോലെ തന്നെ തൻസീഹ് ഉണ്ട്. തൻസീഹ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. ന്യൂനതകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും, കുറവുകളിൽ നിന്നും അള്ളാഹുവിനെ തൻസീഹ് ചെയ്യൽ ഇതിലുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. വഅഖിറാഫുൽ അബ്ദി ബിദുൽമിഹി വനംബിഹി മാഹു, എന്നിട്ട് പറഞ്ഞു ഒരു അടിമ തന്റെ പാപങ്ങളും ദുൽമുകളും തെറ്റുകളൊക്കെ സമ്മതിക്കല്, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അവർ ദുആക്ക് വേണ്ട എല്ലതിലുണ്ട്. ഒന്ന്, കമാലു തൗഹീദ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ തൻസീഹ് ചെയ്യലുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതുകൊണ്ട് മിൻ അബ്ലഗി അദ്വിയത്തിൽ കർബി വൽ ഹമ്മി വൽ ഗമ്മി, മാനസികമായ വിഷമം, മാനസികമായ പ്രയാസം, ബുദ്ധിമുട്ട്, ഇതിനൊക്കെ പറ്റി ഏറ്റവും നല്ല അദ്വിയത്തുകളിൽ ഏറ്റവും സമ്പൂർണമായത് ഇതാണ്. വാബ്ലഗുൽ വസായിലി ഇലല്ലാഹി സുബ്ഹാനഹു വതആല ഫീ ഖവായിൽ ഹവായിജ്, അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവന് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ ഏറ്റവും സമ്പൂർണമായ മാർഗം. അതേപോലെ തന്നെ അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കാൻ അവൻ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ തവാഇ, അതിന്റെ ജമാണ് അദ്വിയത്ത്. ദവാഉൻ, ദാ അല്ല, ദവാഇ മരുന്ന്. അതുകൊണ്ട് അവന്റെ പ്രയാസങ്ങൾ, അവന്റെ വിഷമങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന മരുന്നുകളിൽ ഏറ്റവും സമ്പൂർണമായത് ഈ മരുന്നാണ്. ഏത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി, അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം അത് ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ദുആ ഖുർആൻ എടുത്തു പറഞ്ഞു, എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ മത്സ്യത്തിനുള്ളിൽ വെച്ച് അദ്ദേഹം ചെയ്ത ദുആ. അപ്പൊ ഇത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിനെ വിശദീകരിച്ചിട്ട്, ഈ കാര്യം അദ്ദേഹത്തിന് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പൊ ഇതാണ് ആ ദുആ. അള്ളാഹു ഇങ്ങനെ ആ ദുആ, ദുന്നൂനിന്റെ ആ ദുആ ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കാതിരിക്കുകയില്ല എന്ന്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ദുആ, രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാൾ ഉണർന്നാൽ, രാത്രിയിൽ ഒരാൾ ഉണർന്നു, ആ സന്ദർഭത്തിൽ ചെയ്യുന്ന ദുആ, അതിന് അള്ളാഹു ഉത്തരം കൊടുക്കാതിരിക്കുകയില്ല എന്നതാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ ദുആ ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുമെന്നാണ്. രാത്രി ഉറക്കത്തിൽ നിന്നുണ്ടരുക, ആ സമയത്ത് ഈ ദുആ ചെയ്യുക. ആ സന്ദർഭത്തിൽ ഈ ദുആ അത് എങ്ങനെ ഉണർന്നാൽ അതിന് ഹദീസ് പണ്ഡിതന്മാര് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇബ്നു ഹജർ അതേപോലെ തന്നെ അവരൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ശേഖ് എന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ശേഖ് അബ്ദുൽ മുസ്ലിം അഹബാദ് അഫ്ലാഹുല്ലാ, അതിലെന്താ ഉള്ളത്? അയാൾ ഉണർന്നു, അത് ഏത് കാരണങ്ങൾ കൊണ്ടുപോകാം, ആ സന്ദർഭത്തിൽ ഈ ദുആ ചെയ്യാ എങ്കിൽ അതിന് ഉത്തരം കിട്ടണം. ആ ദുആ ഹദീസിലുള്ളത് ഇബാദത്ത് ബിനു സ്വാമി റളിയല്ലാഹു അൻഹു, ഇബാദത്ത് ബിനു സ്വാമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലുള്ള ഹദീസാണ്. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തആറ മിനൽ ലൈലി, ഒരാൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, തആറ ഇസ്തിഖല എന്നുള്ള അർത്ഥം. ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേറുണ്ട്. ഒരാള് രാത്രിയിൽ അയാൾ ഉറക്കത്തിൽ നിന്നും അയാൾ ഉറക്കമുണർന്നു, ഫഖാല എന്നിട്ട് അയാൾ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുമ്മ ഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലി ഔ ദുആ ഇസ്തുജീബ ലഹു. ഇതാണ് ദുആ. ഒരാള് രാത്രി അയാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, എന്നിട്ട് അയാൾ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദുആ ചെയ്തു. സുമ്മ ഖാല, ഈ ദുആ ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹു എനിക്ക് പുറത്തു കൊണ്ട, ഔ അല്ലെങ്കിൽ ദുആ, അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു എങ്കിൽ, ഉസ്തുജീബ ലഹു, അവന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടും. ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭം. ഫൈൻ തവല്ലാ, ഇനി അവൻ വുളു എടുത്തു, എങ്കിൽ അവൻ നമസ്കരിച്ച് വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിലോ, ഖുബിലത്ത് സ്വലാത്തു, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു. ഇങ്ങനെ വേറെ എന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആ സന്ദർഭത്തിൽ ഉറക്കത്തിൽ നിന്ന് ഒരാൾ ഉണർന്ന് ഈ ദുആ ചൊല്ലി, എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ളത് പറഞ്ഞു, എന്നിട്ട് അവൻ അല്ലാഹുവിന് ഔ അല്ലെങ്കിൽ ദുആ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ അല്ലെങ്കിൽ ദുആ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ഉസ്തുജീബ ലഹു, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടി എന്നുള്ളതാണ്. എന്നിട്ട് അവൻ മുഖു എടുത്ത് നിസ്കരിക്കുകയും ചെയ്താലോ, അവൻ നിസ്കരിച്ചു, കുവിലത്ത് അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാ. സ്വീകരിക്കാതിരിക്കുകയില്ല അല്ലെങ്കിൽ സ്വീകരിക്കും എന്നുള്ളതാ, സ്വീകരിക്കപ്പെട്ടു. കുവിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടി. ഉസ്തുജീബ ലഹു, ഇത് ആ സന്ദർഭത്തിലുള്ളതാണ്. ഇബ്നു ഹജർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ഇത് ഇമാം ബുഖാരി തിരിച്ചതാണ് കേട്ടോ, കിതാബു തഹജ്ജുദിൽ തിരിച്ചതാ ബുഖാരി. ഫതഹുൽ ബാരിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇബ്നു ഹജർ ഇബ്നു ബത്താലിന്റെ ഒരു വ്യാഖ്യാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാത്രിയിൽ നിന്ന് ഉറക്ക തുറന്ന ആ സമയത്ത് ഒരാൾ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തി, അള്ളാഹുവിന്റെ മുൽക്കിനെ അയാൾ അംഗീകരിച്ചു, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമത്തുകൾ അംഗീകരിച്ചു, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു, തക്ബീറുകൾ ചൊല്ലി, എനിക്ക് യാതൊരു അള്ളാഹു തന്നതല്ലാത്ത ഒന്നും എനിക്കില്ല, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് പറഞ്ഞു. ഇബ്നു ബത്താൽ ഇതിനെ വ്യാഖ്യാനിക്കാണ്, അന്നഹു ഈ ദുആ ചൊല്ലി, അതായത് അന്നഹു ഇദാ ദഅഹു, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അജാബഹു, അതിനുത്തരം കിട്ടി. വൈദാ സ്വല്ലാ ഖുബിലത്ത് സ്വലാത്തുഹു, അവൻ അങ്ങനെ വുളു എടുത്ത് ഉസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫയം ബഗീ, അതുകൊണ്ട് ഓരോരുത്തർക്കും നല്ലതാണ്, അനുയോജ്യമാണ്. ലിമൻ ബലഹു ഹാദൽ ഹദീസ്, ഈ ഹദീസ്, ഇങ്ങനൊരു ഹദീസ് ഉള്ള വിവരം ആർക്കൊക്കെ കിട്ടിയോ, ഈ ഇൽമ് ആർക്കൊക്കെ കിട്ടിയോ, അയ്യഅത്തരിമൽ അമല ബിഹി, ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത്, വയഫ്ലിസ നിയ്യത്തുഹു ലിറബ്ബിഹി, അങ്ങനെ ഇഖ്ലാസോട് കൂടിയിട്ട് ഈ ഹദീസ് അനുസരിച്ചിട്ട് അമൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ഹദീസ് ആർക്കൊക്കെ കിട്ടിയോ, ഈ ഹദീസ് ആർക്കൊക്കെ ലഭിച്ചോ, നമുക്കൊക്കെ അത് കിട്ടി. അദ്ദേഹം പറയണം, ഈ ഹദീസ് ആർക്ക് എത്തിയോ, ആർക്ക് ലഭിച്ചോ, ആര് ഈ ഹദീസിനെ പറ്റി മനസ്സിലാക്കിയോ, അന്യർത്തനിമ അൽ അമല ബിഹി, അവരെന്ത് ചെയ്യണം, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇബ്നു ബത്താലിന്റെ വാചകം ഫതഹുൽ ബാരിയില് പിന്നെ ഇബ്നു ഹജർ എടുത്തിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ ഫറബിരി, മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ ഫറബിരിയു, അൽ ഫറബിരി, അൽ ഫറബിരിയു ബുഖാരിന്റെ റിപ്പോർട്ടറാണ്, മറ്റുള്ള ഹദീസുകളൊക്കെ റിപ്പോർട്ടർ റാവിയാണ്. ആരെ? മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ ഫറബ്രിയു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്, അത് ബഖാരിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ആര്? ബുഖാരിന്റെ റാവിയാണ്, ബുഖാരിയുടെ റാവിമാരിൽപ്പെട്ട ഒരു റാവിട്ടോ. അതേപോലെ തന്നെ മറ്റുള്ള ഹദീസുകളൊക്കെ പെട്ടിട്ടുണ്ട്. അബു അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത്. ഫറബ്രി ഫറബ്രിയു അദ്ദേഹം പറയാണ്, അജറൈത്തു ഹാദ് ദിക്റ അലാ ലിസാനി ഇൻദ ഇൻതിബാഹി ഉമ്മ നിംതു. ഞാനെന്ത് ചെയ്യും? ഉറക്കത്തിരുന്ന് ഉണരും, എന്നിട്ട് ഈ ദുആ ചെയ്യും, എന്നിട്ട് ഞാൻ ഉറങ്ങും. ഞാനത് ടെസ്റ്റ് അജറൈത്തു പറഞ്ഞാൽ ഞാനത് ശീലിച്ചു. ടെസ്റ്റ് ചെയ്യാന്നല്ല, അർത്ഥം മാറിപ്പോ വലിക്കുമല്ലേ എന്നുള്ളത് നോക്കി എന്നുള്ള അർത്ഥത്തിലല്ല, ഞാനത് ശീലിച്ചു, ഞാനത് പതിവാക്കി. ഏത്? ഈ ദിക്കർ. എന്താ ഇൻതിബാഹി? ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരും, ഉമ്മ നിംതു, പിന്നെ ഞാൻ ഉറങ്ങും ചെയ്യും. ഫതാനി ആതി, അങ്ങനെ വരുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു, ഒരാളെൻ്റെ അടുത്തേക്ക് വന്നു. ഫഖറഅ, എന്നിട്ട് ഹജ്ജിലെ 24-ാമത്തെ ആയത്താണ്. വഹുദു ഇല തയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ്. ഈ ആയത്ത് ഒരാൾ വന്നിട്ട് ഓതിന്, വരുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ആയത്തിൽ കോരിത്തുന്നു. ഹജ്ജിലെ 24-ാമത്തെ വഹുദു ഇല തയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ്. അദ്ദേഹം പറയാണ്, ഞാനെന്ത് ചെയ്യും? ഉറക്കത്തുണരുമ്പോൾ ഞാൻ ഈ ദിക്ർ ചൊല്ലും, പിന്നെ ഞാൻ ഉറങ്ങിപ്പോ. അത് ഞാൻ ശീലാക്കി, ഞാനത് പതിവാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്, സമയമാണ്. ആ സന്ദർഭത്തിൽ ആര് നിസ്കരിച്ചോ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു, ആര് ദുആ ചെയ്തോ ആ ദുആക്ക് ഉത്തരം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ദുആയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, നമ്മുടെ വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ സുല്ലാ ഇസ്ലാസ്ലം പഠിപ്പിച്ചു മുസാഫിറിന്റെ യാത്ര, മുസാഫിറിന്റെ ദുആ, മുസാഫിർ യാത്രക്കാരൻ, യാത്രക്കാരന്റെ ദുആ. ആ ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹദീസുകളിൽ. അത് ദീർഘമായ യാത്രയാണെങ്കിൽ അതിന്റെ ഫായിദ കൂടും എന്നുള്ളതും ഹദീസിൽ വന്നിട്ടുണ്ട്. ദീർഘമായ യാത്രയാണെങ്കിൽ അതിന്റെ ഫായിദ കൂടും. അതായത് നാട്ടിൽ നിന്ന് ആ നാട് വിട്ടിട്ട് അയാൾ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ അയാൾ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള ദുആ, ആ ദുആ പ്രത്യേകം ഉത്തരം കിട്ടുന്നതാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിലൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. അള്ളാഹു തയ്യിബാണ്, അള്ളാഹു തയ്യിബല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുകയില്ല. മുർസലീങ്ങളോട് കൽപ്പിച്ചത് എന്താണ്? അത് മുഅ്മിനീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അത് മുർസലീങ്ങളോട് കൽപ്പിച്ചതാണ്, ആ കൽപ്പന നമുക്കും ബാധകമാണ്. എന്റെ തൊയ്യബാത്തുകൾ തിന്നുക എന്നുള്ളത്, നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അയ്യുഹല്ലദീനാമനുക്കുലുമിൻ തൊയ്യബാത്തി മാറസഖനാക്കും. ഈ രണ്ടായത്തുകൾ ഓടി സുമ്മതക്കറ എന്നുള്ള പറഞ്ഞ റജുലു യുതീലു സഫറ, ഒരു മനുഷ്യൻ അയാളെ ദീർഘമായ യാത്രയിലാണ്. അഷ്അതാഖബറ, അവന്റെ മുടി ജട പിടിച്ചിരിക്കുന്നു, അവന്റെ ശരീരത്തിൽ പൊടി ഉരണ്ടിരിക്കുന്നു, ചെളിയും പൊടിയും ഉരണ്ടിരിക്കുന്നു. സുമയമുദ്ദു യദഹു ഇല സമാ, എന്നിട്ട് അവൻ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി യാ റബ്ബി വമത്തഅമുഹു അറാം. ദന ഹദീസിലെ ബാക്കി ഭാഗത്തുള്ളത്. ഈ ഹദീസിലുള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീർഘയാത്ര ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നു, ആ ദുആ അള്ളാഹു സ്വീകരിക്കും. എപ്പോ? മവാനിഅകൾ ഇല്ലാതിരിക്കണം, മാനിഅകൾ ഇല്ലാതിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ദുആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ഷുറൂത്തുകൾ പൂർത്തീകരിക്കപ്പെടുക, രണ്ട് ആ ദുആ സ്വീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അത് പറഞ്ഞു, ഹറാമിൽ വളർന്ന ഒരു ശരീരം, തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ ഹറാമിലാണ്. ഇതില്ലെങ്കിലോ അയാൾ യാത്രക്കാരനാണ്, അയാളുടെ ദുആ സ്വീകരിക്കും. ഇപ്പൊ രണ്ട് ഭാഗങ്ങളാണ് ഹദീസിനുള്ളത്. അപ്പൊ യാത്രക്കാരൻ അയാളെ കൈകൾ ഉയർത്തിയുള്ള അവരോട് ദുആ ചെയ്തു, അത് നബി എടുത്തു പറയണം. എങ്ങനെ അള്ളാഹു അയാൾക്ക് ഉത്തരം കൊടുക്കുക? കാരണം അയാളെ ഹറാമിലാണ്, അയാളുടെ സമ്പാദ്യ ഹറാമാണ്. അപ്പൊ ആ ഹറാമില്ലായിരുന്നെങ്കിൽ ആ യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരം ലഭിച്ചു. ആ ദുആ അല്ലാഹു സ്വീകരിക്കാനുള്ള കാരണങ്ങൾ അതുണ്ടോ അല്ല എന്നുള്ളതാണ്. ഇവിടെ കാരണങ്ങൾ ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, തുർമുദി അഹമ്മദൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഹദീസ്, അതിൽ പറഞ്ഞു സലാസു ദഅവാതിൻ മുസ്തജാബാതിൻ, ഉത്തരം കിട്ടുന്ന മൂന്ന് ദുആകളുണ്ട്. ലാ ശക്ക ഫീഹിന്ന, ഉത്തരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ലാ ശക്ക ഫീഹി പറയല്ലേ, അതൊരു സംശയമല്ല അത് പറയല്ലേ. ഉത്തരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ലാ ശക്ക ഫീഹി, ഇങ്ങനെ ഉത്തരം കിട്ടുന്ന മൂന്ന് ദുആകൾ. ഹദീസിന്റെ പദം തന്നെ ദഅവാതിൻ മുസ്തജാബാതിൻ, ഉത്തരം കിട്ടുന്ന മൂന്ന് ദുആകൾ. സലാസു ദഅവാതിൻ മുസ്തജാബാതിൻ ലാ ശക്ക ഫീഹിന്ന, ഒന്ന് ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആ, മദ്ലൂമിന്റെ ദുആ, അത് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. മദ്ലൂമിന്റെ ദുആക്ക് ഉത്തരം കിട്ടും, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ചും ഇവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും, ഇബ്നു സൈമീൻ അതിൽ ആ കാര്യം പ്രത്യേകം എടുത്തിട്ടുണ്ട്, പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കഫീലന്മാരൊക്കെ ഇത് ശ്രദ്ധിച്ചോളണം. കഫീലന്മാര് നമ്മളൊക്കെ ഒരു പക്ഷേ കഫീലന്മാരാണ്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ ദുആ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളി എന്നുള്ളത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു സൈമീൻ പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് കൂലി കൊടുക്കൂല, തിന്നാനും കൊടുക്കൂല. അതിൽ ഏത് വിവാഹക്കാരനാണെങ്കിലും ആ വിഷയത്തിൽ കണക്കാം. ഇസ്ലാമിന്റെ നിലപാടൊന്നും അവിടെ ഒരു വിഷയമല്ല. പാവങ്ങളെ കൊണ്ട് മനുഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് മര്യാദക്ക് അതിന് കൂലി കൊടുക്കാതിരിക്കുക, അതിന് പണിയെടുപ്പിച്ചെന്നുള്ളതല്ല ഏതൊരു സംഗതിയാണെങ്കിലും. ആ മദ്ലൂം കാഫിറാണെങ്കിലോ, കാഫിറാണെങ്കിലും ഉത്തരം കിട്ടുന്നുള്ളത് ഹദീസിലുണ്ട്. അത് കാഫിറാണെങ്കിലോ അവന്റെ ആ ദുആക്ക് ഉത്തരണ്ട് എന്നുള്ളതാണ്. ഏതാണ് ഹദീസ്? വേറെ ഹദീസിൽ വന്നിട്ടുള്ളത് ഫാജിർ, ഫാജിർ അയാൾ ഒരു തനിച്ച തെമ്മാടിയാണെങ്കിലും അയാൾ മദ്ലൂമാണെങ്കിൽ അല്ല ഉത്തരം കൊടുക്കുന്നുള്ളത്. ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഹദീസ്? ഇത്തക്ക് പല രൂപത്തിലെ ഹദീസ് വന്നിട്ടുണ്ടല്ലോ. ഏതാണ് അതില്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹുവിനെ യമനിലേക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ഹദീസാണ്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിന്റെ ദഅവത്ത് പേടിച്ചോ, സൂക്ഷിച്ചോ. കാരണം ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. അത് ഏതൊരു വിഷയത്തിൽ മനസ്സറിഞ്ഞിട്ട് മനസ്സ് തട്ടിയിട്ട് ഒരാൾ നമുക്കെതിരെ ദുആ ചെയ്താൽ അയാൾ മദ്ലൂമാണെങ്കിൽ, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ 5 സെന്റിനും 1 സെന്റിനും അതിന് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകലും അതിന് മധ്യസ്ഥന്മാരെ വെക്കലും എന്നിട്ട് അന്യായമായി അത് നേടിയെടുക്കലും, അതാണ് റസൂലിന്റെ വാക്ക് ഇത്തഖിദ അവസൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആ അതിനെ നീ സൂക്ഷിച്ചു. കാരണം ഫൈനഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, ആ ദുആക്കും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു ഹിജാബ് ഇല്ല. അതിന്റെ അർത്ഥം അത് അല്ലാണ്ട് സ്വീകരിക്കുന്നുള്ളത്, അതല്ല എന്നിട്ട് സ്വീകരിക്കുന്നുള്ളത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെ വ്യാഖ്യാനത്തിലാണ് ഇബ്നു സൈമീൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, വബി ഹാദിഹിൽ മുനാസബ, അദ്ദേഹത്തിന്റെ മറ്റേ ഇതിലാണ് ഓഡിയോയിലാണ് അതുള്ളത്, അതില് അദ്ദേഹം പറയുന്നത് ഈ സന്ദർഭത്തിൽ നുഹദ്ദിറുൽ കുഫല, കഫീലിന്റെ ജമാണ് കുഫല, കഫീലന്മാര്, കഫീല് അവരെ ഞാൻ നുഹദ്ദിറു ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു. അല്ലദീന യലിമൂനൽ ഉമ്മാല, തൊഴിലാളികളോട് ദുൽമ കാണിക്കുന്നവർ, ഫലായുഅതൂനഹും ഉജൂറഹും, അവരുടെ പ്രതിഫലം അവർ നൽകുകയില്ല. നുഹദ്ദിറുഹും മിൻ ദഅവത്തിൽ ഉമ്മാലി അലൈഹിം, അതുകൊണ്ട് തന്നെ ഈ ഉമ്മാലിങ്ങൾ, ഈ തൊഴിലാളികൾ അവരുടെ ദുആ അവർക്കെതിരെ ഉണ്ടാകുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. വല ഉക്കാനൽ ഉമ്മാലു കുഫാറ, ആ ഉമ്മാലിങ്ങൾ കാഫിറുകളാണെങ്കിൽ, കാരണം അല്ലാഹു അവർ കാഫിരിങ്ങളാണെങ്കിൽ, അവർ മദ്ലൂമിങ്ങളാണെങ്കിൽ അവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും പറഞ്ഞതാണ്. ഇനി കാഫിറാണെന്നുള്ള ഹദീസ്, അത് ഹദീസിൽ അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ്, ഇത്തക്കു ദഅവത്തൽ മദ്ലൂമി വൈൻ കാന കാഫിറ, മദ്ലൂമിന്റെ ദുആ നിങ്ങൾ സൂക്ഷിച്ചോ. വൈൻ കാന കാഫിറ, അവൻ കാഫിറാണെങ്കിലും ഫൈന്നഹു ലൈസ ദുനഹ ഹിജാബ്, കാരണം ആ ദുആക്കും അള്ളാഹുവിന്റെയും ഇടയിൽ എന്തില്ല, ഒരു ദുആ അല്ല, ഒരു മറ, ഒരു ഹിജാബില്ല. വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ, മദ്ലൂമിന്റെ ദുആ എന്നുള്ളത് ഉത്തരം കിട്ടുന്നതാണ്. വൈൻ കാന ഫാജിറൻ, അവൻ ഫാജിറാണെങ്കിലും എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സഹിയായിട്ടുള്ള ഹദീസായിരുന്നു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഫായിദകൾ. അപ്പൊ അത് ശ്രദ്ധിക്കണം, അയാളുടെ മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് അന്യായമാണ് അയാളോട് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ, അയാൾ മദ്ലൂമാണെങ്കിൽ ആ ദുആ, ആ ദുആക്കും അള്ളാഹുവിന്റെയും ഇടയിൽ ഹിജാബില്ല എന്ന് പറയും. അപ്പോ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക, യാത്രക്കാരന്റെ ദുആ. ഈ ഹദീസിൽ പറഞ്ഞ എന്താ, ഉത്തരം കിട്ടുന്ന മൂന്ന് ദുആകൾ, അതിൽ സംശയമല്ല, ഉത്തരം കിട്ടും. ഒന്ന് ദഅവത്തുൽ മദ്ലൂമി, ഒന്ന് മദ്ലൂമിന്റെ ദുആ. രണ്ട് വദഅവത്തുൽ മുസാഫിർ, മുസാഫിറിന്റെ ദുആ. വദഅവത്തുൽ വാലിദി അലാ വലദിഹി, വാലിദ് വലദിനെ എതിരായിട്ട് ചെയ്യുന്ന ദുആ. രണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട് കേട്ടോ, എതിരായിട്ട് ചെയ്യുന്ന ദുആ, അതായത് മാതാപിതാക്കള് മക്കൾക്കെതിരെ ചെയ്യുന്ന ദുആ, അതേപോലെ തന്നെ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, രണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് സൂക്ഷിക്കണം എന്നുള്ളതാണ്, അത് ഉത്തരം കിട്ടുന്നതാണെന്നുള്ളതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഹദീസിലുള്ളത് ഇതാണ്, ഇങ്ങനെയുള്ള മൂന്ന് ദുആ, അതിൽപ്പെട്ടതാണ് ഇത് ദുആഉൽ മുസാഫിർ, മുസാഫിറിന്റെ ദുആ. എന്തുകൊണ്ടാണ് ഈ മുസാഫിറിന്റെ ദുആക്ക് ഇങ്ങനെ ഉത്തരം കിട്ടാനുള്ള കാരണം? അത് പണ്ഡിതന്മാർ പറഞ്ഞു, യാത്ര എന്നുള്ളത് ഹദീസിൽ വന്നതുകൊണ്ടാണ്, അതൊരു അദാബാണ്. ആ സന്ദർഭത്തിൽ അയാൾ മാനസികമായിട്ട് തകർന്നു കിടക്കുന്ന ആളാണ്. അതായത് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത്, ആ സമയത്ത് അയാള് ഏറ്റവും കൂടുതൽ ആവശ്യം അയാൾക്ക് അള്ളാഹുവിനെയാണ്. അയാള് നാട്ടിൽ നിന്നും മാറി മറ്റൊരു നാട്ടിലൂടെ, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ അയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും തകർന്ന, മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അയാളെ ദുആ ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അയാൾ ഫക്കീറാണ്, അയാൾ മാനസികമായി തകർന്നവനാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനാണ് ആ യാത്രയില്. അതുകൊണ്ട് തന്നെ ആ ദുആക്ക് പ്രത്യേക ഉത്തരം കിട്ടും. അതിന്റെ ഹിക്മത്തുകളെ കുറിച്ച് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇനി ഒരു പുണ്യകർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണെങ്കിൽ ഈ ഉത്തരം കിട്ടുന്ന പവർ ഒന്നുകൂടി കൂടുന്നാണ് ഇബ്നു സൈമിന്റെ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ആ വാചകം, അദ്ദേഹം പറയുന്നത് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ്, യാത്ര ആ സന്ദർഭത്തിൽ ചെയ്യുക. എന്നൊക്കെ നമ്മൾ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ഷറയിൽ പറഞ്ഞു, നേരത്തെ ഈ പറഞ്ഞ ആവശ്യമുണ്ട്, അതിന്റെ ഷറയിൽ പറഞ്ഞു, ദഅവത്തുൽ മുസാഫിരി, ഒരു യാത്രക്കാരന്റെ ദുആ, ഇദാ ദഅ അല്ലാഹു അസ്സ വജല്ല ഹൈ യസ്സറ സഫറഹു യഅയിനഹു അലൈഹി, ആ യാത്ര എളുപ്പാക്കാനും അള്ളാഹുവിന്റെ സഹായം കിട്ടാനും അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അത് ഗൈരി ദാലിക മിന ദഅവാതി ഫൈന അല്ലാഹു തആല യസ്തജീബു ലഹു, ഇതിനു വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്ത് ദുആ ആകട്ടെ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കും. വലിദാ എംബഗി അന്യഖതനി അഞ്ഞാഹത്തിനിമ ഫുർസത്ത ദുആ ഫി സഫരി, കേട്ടോ, അതുകൊണ്ട് യാത്രയുടെ സന്ദർഭത്തിൽ ദുആ ചെയ്യാനുള്ള അവസരം അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം, അത് ഒരിക്കൽ ശ്രദ്ധിക്കണം. വൈദാ കാന സഫറു സഫറു ത്വഅ കഉംറ വഹജ് കഉംറത്തിൻ വഹജ്ജിൻ, ഇനി ഒരാൾ ഒരു പുണ്യകർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണെങ്കിൽ, ഏതുപോലെ ഉംറ പോലെ ഹജ്ജ് പോലെ, ഫൈനഹു ഇസ്ദാദു ദാലിക ഖുവ്വ ഫീജാബത്തി ദുആ, അപ്പൊ ഉത്തരം കിട്ടുന്ന ഉത്തരം കിട്ടുന്നതിലുള്ള ആ ശക്തി ഒന്നുകൂടിയും വർദ്ധിക്കും. ഒരു പുണ്യകർമ്മ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണെങ്കിൽ, അപ്പൊ ഹലാലായ യാത്രകളുണ്ട്, അതല്ലാതെ ഒരു പുണ്യകർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന യാത്രകളുണ്ട്, അതിനൊന്നുകൂടി അതിന്റെ ഫലം ഫായിദ കൂടും. അപ്പൊ ഇങ്ങനെ യാത്രയുടെ സന്ദർഭത്തിൽ ചെയ്യുന്ന ദുആ അത് ഉത്തരം കിട്ടും. ലാ ശക്ക ഫീഹിന്ന എന്നാണ് ഹദീസിൽ അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു ക്ലാസ് കൂടി ഇതിൽ വേണം ഇൻഷാല്ലാഹ്. ഇനി നിസ്കാരത്തിന് ശേഷം പറഞ്ഞ നിസ്കാരം, അതിൽ നിന്ന് സലാം വിട്ടിയതിനു ശേഷം ദുആ, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു പ്രത്യേക ഒരു സമയമുണ്ട്, ആ സമയം ഏതാണ്? അപ്പൊ ഇൻഷാല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. ഈ പറഞ്ഞത് നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഇതൊക്കെ പ്രധാനപ്പെട്ടത് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങളെ ഓർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഷറഹുകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഇതിൻ്റെ ഫായിദകളും ഷറഹുകളും പറയണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ദ്വായകൾ ഹിഫ്ലാക്കാത്തവരുണ്ടെങ്കിൽ അത് ഹിഫ്ലാക്കണം. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പറഞ്ഞു മറിയാതെയും ചെയ്തുപോയ തെറ്റുകളുള്ള പുറത്തുമാൻ പഠിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മൗഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.